ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ബിനു രാഘവൻ, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
ശ്രീ ബിനു രാഘവൻ, വിവാഹ സമത്വം അല്ലെങ്കിൽ സ്വവർഗ വിവാഹം എന്ന വിഷയത്തെക്കുറിച്ചും അതിലെ പോസ്റ്റൽ പ്ലെബിസൈറ്റിനെ കുറിച്ചും ഒക്കെ പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ ബിനുവിനെ കുറിച്ച് ശ്രോതാക്കൾക്കായി ഒന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ട് വ്യക്തിപരമായി ബിനു ഈ ഒരു ആവശ്യം, സ്വവർഗ വിവാഹം എന്ന ആവശ്യം ഉന്നയിക്കുന്നു എന്ന്?
ഓക്കെ, ഞാൻ കേരളത്തിലാണ് ജനിച്ചു വളർന്നതും പഠിച്ചതുമെല്ലാം. പക്ഷെ കേരളം വിട്ട് ഇപ്പൊ 17 വർഷമായി. പക്ഷെ കേരളത്തിൽ താമസിച്ചിരുന്നപ്പോൾ തന്നെയും എനിക്കറിയാമായിരുന്നു ഞാൻ ഗേ ആണ് എന്ന്. കുറെ സമയം എടുത്തു അത് മനസ്സിലാക്കാൻ. പക്ഷെ അത് മനസ്സിലാക്കി ആ ഒരു പ്രോസസ്സിലൂടെ പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാർട്ട്ണർ, ഇപ്പോഴുള്ള എൻ്റെ ലൈഫ് ടൈം പാർട്ട്ണറിനെ ഞാൻ മാരി ചെയ്തു ഒഫീഷ്യലായിട്ട് ആസ് പെർ ബ്രിട്ടീഷ് ലോ. അപ്പൊ അതിപ്പോ 10 വർഷമായി. അപ്പം ഞങ്ങൾക്ക് ബ്രിട്ടീഷ് നിയമം അനുസരിച്ച് ഞങ്ങളെ മാരീഡ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നത് കൊണ്ട് ഓസ്ട്രേലിയയില് സെയിം സെക്സ് മാരേജ് അല്ലെങ്കിൽ സ്വവർഗ മാരേജ് അനുവദിക്കാത്ത, അതിനെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യാത്തത് കാരണം ഞങ്ങൾക്ക് ലീഗൽ റൈറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. സോ നാച്ചുറലി അത് ഞങ്ങളെ വളരെ പേഴ്സണലായിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യമാണ്.
ഓക്കെ, അതിൽ ബിനുവിന്റെ പാർട്ണർ ബ്രിട്ടീഷ് പൗരനാണോ?
എന്റെ പാർട്ണർ ബ്രിട്ടീഷ് പൗരനാണ്. സോ പുള്ളി ബ്രിട്ടീഷുമാണ്, ഓസ്ട്രേലിയനുമാണ്. സോ പുള്ളി ഡ്യുവൽ സിറ്റിസൺ ആണ്. പക്ഷെ ബ്രിട്ടനിൽ അവര് ലീഗലായിട്ട് ലീഗൽ സെയിം സെക്സ് മാരേജ് അലോവ് ചെയ്തത് കാരണം ഞങ്ങളുടെ സിവിൽ പാർട്ണർഷിപ്പ്, ഞങ്ങൾ 2009 നടത്തിയ സിവിൽ പാർട്ണർഷിപ്പ്, അത് ഓട്ടോമാറ്റിക്കലി മാരേജ് കൺവേർഷനിലോട്ട് പോവുകയാണ് ചെയ്തത്. അത് കാരണം ഞങ്ങൾ ബ്രിട്ടീഷ് ലോ അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും മാരീഡ് ആണ്.
ഓക്കെ, അപ്പൊ ഈ ഓസ്ട്രേലിയയിൽ ഈ ഒരു വിവാഹ സമത്വം, മാരേജ് ഇക്വാലിറ്റി എന്നൊരു നിയമത്തിന് വേണ്ടിയുള്ള ആവശ്യം മുന്നോട്ട് വരുമ്പോൾ, ആ നിയമം പാസ്സാവുകയാണെങ്കിൽ, അങ്ങനെ ഒരു നിയമം വരികയാണെങ്കിൽ, എന്തു തരത്തിലുള്ള മാറ്റമായിരിക്കും ബിനുവിനെ പോലുള്ള ജീവിതത്തിൽ അത് ഉണ്ടാക്കുക?
സോ ഞാൻ പറയാം, ഈ ഇത് ഈ സെയിം സെക്സ് മാരേജിന്റെ ഇഷ്യൂ ആളുകൾ, കുറെ ആൾക്കാർ പറയും ഇതൊരു ഗേ മാരേജ് എന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനൊന്നും അല്ല കാണുന്നത്. മാരേജ് ഇക്വാളിറ്റി എന്നുള്ള വേർഡാണ് ഇത്. അതായത് എല്ലാവർക്കും തുല്യമായ വിവാഹം കഴിക്കാനുള്ള തുല്യമായ അവകാശം, അതാണ് ഞാൻ നോക്കുന്നത്. അത് ഇപ്പം ഗേ, ലെസ്ബിയൻ, അങ്ങനെ പല രീതിയിൽ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ മീഡിയ പോലും, ചില മീഡിയകളിൽ പോലും, ടി വി മീഡിയയിൽ പറയും ഗേ മാരേജ്. പക്ഷെ അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു ജനറൽ പബ്ലിക്കിലോട്ട് എത്താൻ പറ്റുന്ന ഒരു വേർഡാണ്, വേർഡ് യൂസേജ് ആണ്. പക്ഷെ ശരിക്കും പറഞ്ഞ ഇതിന്റെ അണ്ടർലൈങ് എന്ന് പറഞ്ഞാൽ മാരേജ് ഇക്വാളിറ്റി ആണ്. ഇപ്പം ഇതിനെ ഞാൻ മൂന്ന് രീതിയിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, മൂന്ന് രീതിയിലാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ഒന്ന്, ലീഗൽ ഫാക്ട്സ്. അതായത് ഇപ്പം എനിക്കോ എന്റെ പാർട്ട്ണറിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ലോ അനുസരിച്ച് ഞങ്ങൾ പ്രൊട്ടക്റ്റഡ് അല്ല. ഓക്കെ, ഈവൻ ദോ ഞങ്ങൾ ഫുള്ളി മാരീഡ് ആണ്, ഞങ്ങൾക്കൊരു മാരേജ് സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഓസ്ട്രേലിയയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ലോ അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരാൾ പ്രൊട്ടക്റ്റഡ് അല്ല, ലീഗലായിട്ട് ഫിനാൻഷ്യൽ തിങ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതേ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയുകയാണ്, ഇക്വാളിറ്റി. നമ്മള് മലയാളികൾ പല രാജ്യത്തും പല ദേശങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ നമ്മള് പല വിധത്തിലുള്ള ഡിഫറൻഷിയേഷൻ ഓൾറെഡി അനുഭവിച്ച ആൾക്കാരാണ്. അപ്പൊ എന്നെ പോലെ ഒരു മനുഷ്യന് അത് തന്നെ ചില ചില ഫസ്റ്റ് വേൾഡ് കൺട്രീസിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ദേ വിൽ ട്രീറ്റ് യു ലൈക് എ സെക്കൻഡ് റേറ്റ് സിറ്റിസൺ. അതിന്റെ പുറത്ത് പിന്നൊരു നിനക്ക് മാരി ചെയ്യാനുള്ള അവകാശവും ഇല്ലാന്ന് പറയുമ്പോൾ ഇത് വളരെ ഡിമിനിഷിങ് ആയിട്ടുള്ള ഒരു ഒരു ഫീലിംഗ് ആയിട്ടാണ് തോന്നുന്നത്. സോ മാരേജ് ഇക്വാളിറ്റി കൊണ്ട് ഞങ്ങൾ എന്താ, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് എനിക്ക് എന്താ അച്ചീവ്മെന്റ് ഉണ്ടാകുന്ന പറയുമ്പോൾ, ഞാൻ ഐ ആം ജസ്റ്റ് ലൈക്ക് എനിവൺ എൽസ്. എന്റെ എന്റെ സഹോദരനെയും സഹോദരിയും പോലെ തന്നെയാണ് ഞാനും. എന്റെ സ്നേഹവും എന്റെ ഞാനെന്ന വ്യക്തിയെ തന്നെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെന്റൽ എഫക്ട് ഉണ്ട്. അത് ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഈ നമ്മൾ ഈ ഒരാളെ താഴ്ത്തി പറയുകയോ ഒരു അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയെ താഴ്ത്തി പറയുകയോ ചെയ്യുമ്പോൾ ആ വിക്ടിം ആവുന്ന, അല്ലെങ്കിൽ വിക്ടിം എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമല്ല, പക്ഷെ ആ വിക്ടിം ആകുന്ന ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന മാനസികമായ സമ്മർദ്ദം ഓവർ ടൈം, ഇറ്റ് ഈസ് റിയലി ബാഡ്. അത് പല വിധത്തിലാണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അത് അത് അനുഭവിച്ചിട്ടുള്ള ആളുമാണ്, അത് അതിന്റെ എഫക്ട്സ് സ്ഥിരമായിട്ട് പബ്ലിക്കിൽ നിന്ന് ചില സമയത്തുള്ള കമന്റ്സും ഒക്കെ അനുഭവിക്കുന്ന ഒരാളുമാണ്. പക്ഷെ അത് ഞാനൊരു വ്യക്തിമായിട്ട് എന്നെ കൺസിഡർ ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഐ ഹാവ് മൂവ് പാസ്റ്റ് ദാറ്റ്. അതുകൊണ്ട് അതും അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ അതിന്റെ അപ്പൊ ഈ മൂന്ന് രീതി കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ഈ മാരേജ് ഇക്വാളിറ്റിയിൽ കൂടെ അറ്റ്ലീസ്റ്റ് റിസോൾവ് ബെറ്റർ എന്നുള്ള ഒരു രീതിയിലോട്ട് തോന്നുന്നത്.
ബിനു, സ്വാഭാവികമായിട്ട് അപ്പോഴാണ് ഈ പുതിയ നിയമത്തെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് തന്നെ ഞാൻ വരികയാണ്. കാരണം ഈ നിയമം, പുതിയൊരു നിയമം വേണമെന്നൊരാവശ്യം വരുമ്പോൾ അത് നിയമം പാർലമെന്റിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല, വ്യക്തമാണ്. പക്ഷെ അതിൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്ലെബിസൈറ്റ്, ജനഹിത പരിശോധന കൊണ്ടുവരാം, നടത്താമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ വിവാഹ സമത്വത്തിന് വേണ്ടി, മാരേജ് ഇക്വാളിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നവർ തന്നെയാണ് പ്ലെബിസൈറ്റിനെ എതിർക്കുന്നത്, ഇപ്പോൾ ഈ പോസ്റ്റൽ മാർഗം നടക്കുന്ന ജനഹിത പരിശോധനയെ പോലും എതിർക്കുന്നത്. ഈ വിഷയത്തിൽ എത്രയും വേഗം ഒരു തീരുമാനം എത്താൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂല നിലപാടുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയുന്ന ഒരു മാർഗമല്ലേ പ്ലെബിസൈറ്റ്? എന്തിനു വേണ്ടി നിങ്ങൾ അതിനെ എതിർക്കുന്നു?
ഓക്കെ, അതിന്റെ അത് വളരെ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ആ പോയിന്റിലോട്ടാണ് ഞാൻ വരുന്നത്. അതായത് ഇപ്പൊ ഞാൻ ജനിച്ചത് ഒരു ഗേ ഫാമിലിയിലൊന്നും അല്ല ജനിച്ചത്. എന്റെ സഹോദരനും എന്റെ സഹോദരിയും സ്ട്രെയിറ്റ് ആണ്, എന്റെ ഫാമിലി എല്ലാവരും സ്ട്രെയിറ്റ് ആണ്. അപ്പൊ ഞാനും അവരും തമ്മിലൊന്നും ഒരു യാതൊരു വ്യത്യാസമില്ല. ഞാൻ അവരുടെ ഞാനായിട്ട് അവർ പറയുകയാണ് നാളെ മുതൽ നിങ്ങൾ വിവാഹം കഴിക്കണോ, നിങ്ങൾക്ക് കുട്ടി വേണോ, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഞാനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അത് ഇക്വാളിറ്റീനെ ഡിനൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അപ്പം ഞാൻ അവർക്ക് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സ്ട്രെയിറ്റ് ആൾക്കാർ, അല്ലെങ്കിൽ ഹെറ്ററോസെക്ഷൽ എന്ന് പറയുന്ന ആ ഒരു മെജോറിറ്റി എന്തിനാണ് മൈനോറിറ്റിയെ അറ്റാക്ക് ചെയ്യുന്നത്? വൈ ഷുഡ് ദേ ഹാവ് എ സേ ഇൻ മൈനോറിറ്റിയുടെ ജീവിതത്തിൽ? എന്തിന് അവർക്കൊരു വാക്ക് വേണം? ഇത് ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ കാര്യമാണ്, അല്ലാതെ അവരെ സമ്മതിച്ചാലേ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവരെ സമ്മതിച്ചാലേ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ ആവുകയുള്ളൂ. അതാണ് ഇവിടുത്തെ അണ്ടർലൈങ് പ്രോബ്ലം. അതാണ് ഞാൻ പറയുന്നത്, ഗേ മാരേജ് അല്ല അണ്ടർലൈങ് പ്രോബ്ലം, മാരേജ് ഇക്വാളിറ്റി ആണ് അണ്ടർലൈങ് പ്രോബ്ലം. അത് ജനറൽ പബ്ലിക്കിന് എപ്പോഴും മനസ്സിലാവണം എന്ന് ഞാൻ എക്സ്പെക്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ പൊളിറ്റീഷ്യൻസ് ഇതിനെ വളരെ കറപ്റ്റായിട്ട് യൂസ് ചെയ്ത് അവരുടെ ഇതാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്തത് ഇലക്ഷന് മുമ്പ്, ആ ഒരു എന്തെല്ലാം കാര്യങ്ങൾ അവർ ബ്രേക്ക് ചെയ്യുന്നു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവർ എന്തോ ഒരു വലിയ കടുംപിടുത്തം പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പ്ലെബിസൈഡ് എന്ന് പറയുന്നത് എന്താണ്, വഴിക്ക് പോകുന്ന ഏവനും എന്റെ ജീവിതത്തിൽ ഒരു ഹി ഹാസ് എ സേ ഓൺ മൈ ലൈഫ്. അത് എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ എന്നെ പോലെ സ്വാഭാവികമായ അഭിമാനമുള്ള ഒരു വ്യക്തിക്കും അത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതാണ് ദാറ്റ് ഇസ് എ ബേസിക് പ്രോബ്ലം.
പക്ഷെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു പ്ലെബിസൈറ്റ് നടക്കുന്നില്ല, ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം അടയുമ്പോൾ പാർലമെന്റിൽ തന്നെ നിയമം വേണമെന്നുള്ളൊരു വാശി പിടിക്കുമ്പോൾ ഇത് അനിശ്ചിതകാലമായി ഒരുപാട് കാലമായി ഇപ്പോൾ തന്നെ നീണ്ടു പോവുകയാണ്, വീണ്ടും നീണ്ടു പോകാനുള്ളൊരു സാധ്യതയില്ലേ?
ഇത് നീണ്ടു പോവാം. ഇതെല്ലാം കഴിഞ്ഞ് പ്ലെബിസൈഡും നടത്തി പോസ്റ്റൽ വോട്ടും ചെയ്തു, എന്നിട്ട് പാർലമെന്റ് ഓ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും? അപ്പം ഇതെല്ലാം ഒരു കള്ളക്കളിയായിട്ട് മാറും, മനസ്സിലായോ? അപ്പൊ ഇതിനേക്കാളും നല്ലത് പാർലമെന്റ് തന്നെ ഒരു വോട്ട് എടുത്ത് അങ്ങ് ഡിസൈഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമുക്കറിയാം ഓക്കെ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇതാണ് രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ഒരു തീരുമാനം എന്നുള്ളൊരു വ്യക്തിത്വം വരും. ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതാണല്ലോ ഈ പാർലമെന്റും ഗവൺമെന്റും എല്ലാം, അല്ലെ? പിന്നെ അതിനുവേണ്ടി വേറൊരു ഇതും കൂടെ നടത്തി വെറുതെ ഇത്രയും 122 മില്യണും ഇത്രയും പൈസയും കളഞ്ഞ് ചെയ്യുന്ന ഇതും കാര്യം എന്താണ്? അപ്പം സി, ഞാൻ ഒരു വേറൊരു കാര്യം ഇതിനിടയ്ക്ക് കൊണ്ടുവരാൻ പോകുന്ന പറഞ്ഞാൽ, ഞാനും എന്റെ പാർട്ട്ണറും ഞങ്ങൾ ലീഗലി പാർട്ട്നേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ഈ കൺട്രിയിൽ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജനറൽ കാര്യങ്ങൾ. പക്ഷെ ടാക്സ് പർപ്പസസിൽ വി ആർ കൺസിഡേർഡ് ആസ് എ പാർട്ട്ണർ.
ഓക്കെ,
അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ എല്ലാ വർഷവും ഞങ്ങള് ഞങ്ങളുടെ പൈസയിൽ നിന്ന്, ഞങ്ങളുടെ ടാക്സിൽ നിന്ന് ആസ് എ കപ്പിൾ വി ഹാവ് ടു രജിസ്റ്റർ ആസ് എ കപ്പിൾ എന്നുള്ള രീതിയിൽ എടുത്ത് ആ പൈസ ഒത്തിരിയും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്കും അവരുടെ എഡ്യൂക്കേഷനും വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ അതാരും അതൊന്നും ഇതൊന്നും പുറത്ത് ജനറൽ പബ്ലിക്കിന് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് എക്സ്പോസ് ടു ദിസ്.
അതിനെന്ത് റീസണാ സർക്കാർ പറയുന്നത്? കാരണം മറ്റൊരു കാര്യത്തിൽ നിങ്ങളെ കപ്പിൾസ് ആയി കണക്കാക്കുന്നില്ല, ഇതിൽ മാത്രം ടാക്സിന് മാത്രം അങ്ങോട്ട് കാശ് കിട്ടുന്ന കാര്യത്തിൽ മാത്രം കപ്പിൾസ് ആയി കണക്കാക്കുന്നത്?
അത് എനിക്കറിയത്തില്ല, എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ പൊളിറ്റിക്കൽ ഡെപ്തിലോട്ട് പോയിട്ടില്ല. പക്ഷെ ഇതുമാതിരിയുള്ള കാര്യങ്ങളാണ് ഓരോ ഈ പ്ലെബിസൈറ്റിന് എതിരായിട്ടായി ചിന്തിക്കുന്ന ഓരോ മനുഷ്യരും ഉള്ളിൽ ചിന്തിക്കുന്നത്, മനസ്സിലായത്? അതെത്രത്തോളം പുറത്ത് കൺവേ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ക്യാമ്പയിൻ എല്ലാം ഞാൻ റീഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊരു കപ്പിളായിട്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യന്, ഓരോ സെയിം സെക്സ് കപ്പിളും ഗോയിങ് ത്രൂ ദിസ് പ്രോസസ്, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് ഇത് ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മള് നാച്ചുറലി ഓരോ സമയത്തും ചില സമയത്ത് വളരെ എന്താണ് വികാരഭരിതരാവുന്ന സിറ്റുവേഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇവർക്ക് എന്താ പറയുക, കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട്, മനസ്സിലായ? അത് ആ ഒരു രീതിയിലാണ്. അല്ലാതെ ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് തന്നെ ചില ഒരു രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട് ഒരു മെന്റാലിറ്റി വെച്ച്, മനസ്സിലായ? ഇപ്പം ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് പേഴ്സണലി ഗുഡ്. അത് മാത്രമല്ല, കുട്ടികൾ വളർന്നു വരുമ്പോ, ഇപ്പം പെനി വോങ് പറഞ്ഞതുപോലെ കുട്ടികൾ വളർന്നു വരുമ്പോ നമ്മൾ ഓൾറെഡി പഠിപ്പിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ, ഓ സെയിം സെക്സ് കപ്പിൾ ദേ ആർ നോട്ട് ഈക്വൽ ടു, ഒരു ഭാര്യ ഭർത്താവും ഭാര്യയും ഉള്ള ഒരു പുരുഷനും സ്ത്രീയും ഉള്ള ഒരു വിവാഹത്തിന് ഇക്വലന്റ്, അതിനാണ് ഹയർ പ്രയോറിറ്റി. പക്ഷെ ഒരു പുരുഷനും പുരുഷനുമോ അല്ലെങ്കിൽ ഒരു സ്ത്രീയും സ്ത്രീയുമോ ഈക്വൽ അല്ല എന്നുള്ള ഒരു ഒരു അണ്ടർലൈയിങ് ഒരു സട്ടിൽ മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാം ഓവറോൾ ഇറ്റ് വിൽ ബൈറ്റ് അസ് ബാക്ക്.
തീർച്ചയായും. എന്തായാലും അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് ഇപ്പോൾ ഒരു ഈ മാരേജ് ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്വവർഗ പ്രണയത്തിന് വേണ്ടിയുള്ള ഒരുപാട് വാദങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് മൂവ്മെന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ ബിനു എന്താണ് കാണുന്നത്? ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ഈ വിഷയത്തോടുള്ള പ്രതികരണമായി ഒരു സമീപനമായി ബിനുവിന് തോന്നുന്നത് എന്താണ്?
എനിക്ക് അധികം ഓസ്ട്രേലിയൻ മലയാളികളെ അറിയത്തില്ല ഉള്ള സത്യം പറഞ്ഞാൽ. പക്ഷെ അറിയാവുന്നവരിൽ നിന്നും പല മലയാളികളോട്ട് ഞാൻ സംസാരിച്ചു, അവർക്ക് ഇതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ വളരെ കുറെ നാളായിട്ട് അറിയുന്ന മനുഷ്യർ, അവരിൽ ദേ ഡോണ്ട് കെയർ ഞാൻ വെദർ ഐ ആം ഗേ അല്ലെങ്കിൽ ഗേ ആണോ ഹെറ്ററോസെക്ഷൽ ആണോ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇൻ ദ സെയിം വേ ഞാൻ അവരെ കൺസിഡർ ചെയ്യുന്നില്ല, അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, സോ അവരെനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള മലയാളികളെക്കാളും ഒബ്വിയസ്ലി അവർ ലോകം കുറച്ചുകൂടെ കണ്ടവരാണ്. എങ്ങനെയാണ് ഈ ക്വാളിറ്റി ഇല്ലെങ്കിൽ ആൾക്കാരെ എന്തെല്ലാം പ്രശ്നത്തിലോട്ട് കൊണ്ടുപോകാം, ഇതെല്ലാം അവർ കുറച്ചുകൂടെ അനുഭവിക്കുക അവരുടെ ഫ്രണ്ട്സിലൂടെയോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള അവരുടെ ജനറലി പോസിറ്റീവ് അപ്രോച്ചാണ്. പക്ഷെ ചില ആൾക്കാർ നാച്ചുറലി റിലീജിയൻ കൊണ്ടുവന്ന് ഇതിനെ, ഓ നമ്മുടെ അല്ലെങ്കിൽ ഹിന്ദുവിസത്തിൽ ഇങ്ങനല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ മുസ്ലിം ഇതിൽ ഇങ്ങനല്ല എന്നൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഓസ്ട്രേലിയ തന്നെ ആയിട്ട്. സോ
തീർച്ചയായും. പിന്നെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പൊളിറ്റിക്കലി ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സാഹചര്യത്തിൽ ഇത്രയധികം അനുഭവങ്ങളും നിലപാടുകളും പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ശ്രീ ബിനു രാഘവൻ.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.